Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
ആ പ്രകാശം തന്നെ ജിജ്ഞാസ ഉണ്ടാക്കുകയാണ്. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും എല്ലാം പ്രകാശിപ്പിക്കുന്നു, പ്രവർത്തിപ്പിക്കുന്ന ആ പ്രകാശം തന്നെയാണ് ജിജ്ഞാസ ഉണ്ടാക്കുന്നത്. അപ്പൊ അറിയാതെയുള്ള ജിജ്ഞാസയാണ്. ഈ പ്രകാശത്തിന്റെ പിന്നിലൊരു പ്രകാശമുണ്ട് മുമ്പ് പറഞ്ഞല്ലോ. മനസ്സിലാക്കാൻ ഏറ്റവും ലളിതവും അനായാസവുമായ രീതി ദൃഷ്ടാന്തം, ദർപ്പണവും ദൃശ്യവുമാണ്. അതിന് വളരെ സ്പഷ്ടമാണ്, ദർപ്പണത്തിലും ദൃശ്യം പോലെ. പക്ഷെ ദർപ്പണത്തെയും ദൃശ്യത്തെയും കാണുന്നവനാകും, എന്നാൽ അത് വീണ്ടും ആശയക്കുഴപ്പത്തിലാണ്. ദർപ്പണത്തിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ദൃശ്യത്തെ കാണും. അതിനു വേണ്ടിയിട്ടാണ് ആ ദൃഷ്ടാന്തം പറയുന്നത്. ദർപ്പണത്തെയും ദൃശ്യത്തെയും നോക്കി ആസ്വദിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് കാര്യം ദ്യോതനവാൻ, പ്രകാശിപ്പിക്കുന്നവൻ അങ്ങനെയാണ്. ദർപ്പണം ദൃശ്യങ്ങളെ കാണിക്കുന്നുണ്ട്. ദർപ്പണം എന്ന് പറഞ്ഞാൽ കണ്ണാടി. അത് അനേകം പ്രതിബിംബങ്ങളെ കാണിക്കുന്നുണ്ട്. ഈ പ്രതിബിംബങ്ങൾ എന്താണ് വാസ്തവത്തിൽ? നിഴൽ. വാസ്തവത്തിൽ അത് ദർപ്പണത്തിൽ നിന്ന് വേറെയാണ്. ആ ദർപ്പണത്തിന്റെ പ്രകാശം തന്നെയാണ്. പ്രകാശത്തിലാണ് നിഴലുള്ളത്. നിഴൽ പ്രകാശത്തിൽ നിന്ന് വേറിട്ടല്ല. നമ്മൾ പ്രകാശത്തെ കാണുന്നത് പോലെ തന്നെ നിഴലിനെയും കാണുന്നുണ്ട്. അത് പ്രകാശത്തിൽ നിന്ന് അന്യമാണെങ്കിൽ എങ്ങനെ നമുക്കതിനെ കാണാൻ കഴിയും? കാണുന്ന ഒന്നും പ്രകാശത്തിൽ നിന്ന് അന്യമല്ല. പ്രകാശത്തിലൂടെ കാണുന്ന ഒന്നും പ്രകാശത്തിൽ നിന്ന് അന്യമല്ല. അതുപോലെ ഈ ദർപ്പണത്തിൽ കാണുന്ന ഈ ദൃശ്യങ്ങൾ പ്രകാശിപ്പിക്കുന്നവരാണ് ദ്യോതനവാൻ, ആ ദേവനാരാണ് ഈ ദർപ്പണം തന്നെ. അപ്പൊ ഏതുവരെ ചിന്തിച്ചു പോവാം? ജിജ്ഞാസ ഏതുവരെ എത്താം? സ്ഥൂല വിഷയങ്ങളെ വിട്ട്, ഇന്ദ്രിയങ്ങളെ വിട്ട്, പ്രാണനെ വിട്ട്, മനസ്സിനെയും വിട്ട്, അല്ലെങ്കിൽ ഇതെല്ലാം എവിടെയാണ് പ്രകാശിക്കുന്നത്? ഏതാണ് ആ ദേവൻ? ഏതൊന്നിന്റെ സാന്നിധ്യത്തിലാണ് ഇത് സംഭവിക്കുന്നത്? നമുക്ക് ദർപ്പണത്തിൽ ദൃശ്യങ്ങൾ ഉണ്ടാകുന്നത് ദർപ്പണം സൃഷ്ടിക്കുന്ന ദർപ്പണം അവിടെ എന്ത് ചെയ്യുന്നു? അത് നിശ്ചലമായിരിക്കും. അതിൽ പ്രവർത്തനമൊന്നും, അത് പ്രവർത്തിക്കാതിരുന്നിട്ട് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? അതാ ദർപ്പണത്തിലെ ദൃശ്യം എന്ന് പറയും. ദർപ്പണത്തിൽ ദൃശ്യങ്ങളെ സൃഷ്ടിക്കുന്നതായി നമ്മൾ ആരോപിക്കുകയാണ്. വാസ്തവത്തിൽ ദർപ്പണം നിശ്ചലമാണ്. ഒരു സ്പന്ദനവും അവിടെ നടക്കുന്നില്ല, ഒരു പ്രാണവ്യാപാരവും അവിടെ നടക്കുന്നില്ല. അത് സ്വയം പ്രകാശരൂപത്തിലിരിക്കുന്നു. അതുപോലെ ഈ ദേവൻ ഏതൊരു ദേവനാണ്? ഏതോ ഒരു ദേവനുണ്ടെന്നറിയാം. മനസ്സിന്റെ പ്രകാശത്തെയും പ്രകാശിപ്പിക്കുന്ന ഒന്നുണ്ട്. മനസ്സിലത് അവസാനിക്കുന്നില്ല. മനസ്സിൽ പ്രകാശിക്കാതിരിക്കുന്ന സമയം നമുക്കറിയാം, ഗാഠനിദ്രയിൽ അവിടെ ഈ മനസ്സും പ്രകാശിക്കുന്നില്ല. പക്ഷെ ഈ ദർപ്പണം അവിടെയുണ്ട്, ദൃശ്യങ്ങളില്ല. ദൃശ്യങ്ങളില്ലാത്ത ദർപ്പണം അവിടെയുണ്ട്. തന്റെ അസ്തിത്വത്തെ തനിക്ക് ഊഹിക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ സ്മരിക്കാൻ കഴിയുന്നു. അതുപോലെ ഈ ദേവന്റെ പ്രകാശം ഏത് ദേവനാണ്? ആ ദേവന്റെ സ്വരൂപം എന്താണ്? അവൻ എങ്ങനെയാണ് ഇതിനെയൊക്കെ പ്രകാശിപ്പിക്കുന്നത്? അങ്ങനെ ആ ജിജ്ഞാസ അറിഞ്ഞുകൊണ്ട് അവിടെ എത്തി നിൽക്കുകയാണ്. ആ ജിജ്ഞാസയെ ഉണർത്തി വിടുന്നത് ഈ ദേവൻ തന്നെ. ജിജ്ഞാസ എന്ന് പറയുന്നത് എന്താണ്? അറിവാണ്. ജിജ്ഞാസ ഒരു അറിവാണ്. അറിവ് ഈ സർവാധാരമായിരിക്കുന്ന അറിവിൽ ഒരു സ്പന്ദനമാണ്. സർവാധാരമായിരിക്കുന്ന ഈ ദർപ്പണത്തെ ആശ്രയിച്ചാണ് അവർ സ്പന്ദനം ഉണ്ടാകുന്നത്. ആ സ്പന്ദനങ്ങളെ പല രൂപത്തിൽ നമ്മൾ പറയും. സംശയരൂപത്തിലുള്ള സ്പന്ദനം, നിശ്ചയരൂപത്തിലുള്ള സ്പന്ദനം, സ്മൃതി രൂപത്തിലുള്ള സ്പന്ദനം, സങ്കല്പ രൂപത്തിലുള്ള സ്പന്ദനം, ഇങ്ങനെ പലതരത്തിൽ പറയും. അത് ഏത് ദേവനിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അത്യന്തം അജ്ഞനായല്ല ചോദിക്കുന്നത്. ചിന്തിച്ച് അതുവരെ എത്തി. ഇവിടുത്തെ ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം അറിവിന് പോരായ്മയൊന്നും, പക്ഷെ അറിവിനപ്പുറം അനുഭൂതി എന്ന് പറയുന്ന ഒരു തലമുണ്ട്. അനുഭൂതി എന്ന് പറയുന്ന എന്ത്? ഈ സംശയങ്ങളെല്ലാം ഒടുങ്ങുന്ന ഒരു തലം. സംശയങ്ങൾ ഇനി ഒരിക്കലും വരാത്ത രീതിയിൽ അവസാനിക്കുന്ന തലം, അതാണ് അനുഭൂതി എന്ന് പറയുന്നത്. അതുവരെ സംശയങ്ങൾ ഒന്നല്ലെങ്കിൽ മറ്റൊന്നിങ്ങനെ ഉടന്നുകൂടെ പറഞ്ഞല്ലോ, ചിദ്യന്തേ സർവസംശയാഹ എന്ന് ഉപഭാഷകാരനും പറഞ്ഞു. അപ്പോൾ ആ സർവസംശയ നിവാരണം, അത് എവിടെയാണോ സംഭവിക്കുന്നത് അതിനാണ് അനുഭൂതി എന്ന് പറയുന്നത്. ഇതാരും അങ്ങനെ ചോദിക്കേണ്ടി വരത്തില്ല. എനിക്ക് അനുഭൂതിയുണ്ടോ? എനിക്ക് അനുഭൂതി ഉണ്ടായാൽ ഞാൻ എങ്ങനെ തിരിച്ചറിയും? അങ്ങനൊരു സംശയം ഒരിക്കലും ഉണ്ടാകത്തില്ല. അത് സംശയങ്ങളുടെ ക്ഷയമാണ്, അവസാനമാണ്. അത് സംഭവിച്ചിട്ടില്ല, എന്നാൽ അവിടേക്ക് എത്തി നിൽക്കുകയാണ്. ആ സംശയം കൂടി നിവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്, ആ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ചോദ്യം. ബാക്കിയെല്ലാം ചിന്തിച്ചു കഴിഞ്ഞു. ബാക്കിയെല്ലാം എന്ന് പറയുമ്പോൾ ഭൗതികവും ആത്മീയവും എല്ലാം ചിന്തിച്ചു, എന്നിട്ട് ഈ ചോദ്യം ചോദിക്കുകയാണ്. അതിനാണ് അടുത്ത് സമാധാനം പറയുന്നത്. ശ്രോത്രസ്യ ശ്രോത്രം മനസോ മനോയത് വാചോഹ വാചം സവ പ്രാണസ്യ പ്രാണഃ ചക്ഷുഷ ചക്ഷു അതിമുച്യ ധീരാഃ പ്രേത്യസ്മാൻ ലോകാത് അമൃതാ ഭവന്തി ഏവം പൃഷ്ടവദേ യോഗ്യായ അഹ ഗുരു. ഇങ്ങനെ ചോദിച്ച യോഗ്യനോട്, അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ചോദ്യം ചോദിച്ചവൻ യോഗ്യത ഉള്ളവനാണ്. അവൻ ഇതിനെക്കുറിച്ച് അറിയാൻ അറിഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്. അജ്ഞേയമായ ഒന്നിനെക്കുറിച്ചല്ല ചോദിക്കുന്നത്. അത് ധ്യാനാത്മകമായ ചോദ്യമാണ്. ആ ചോദ്യം ഉള്ളിലേക്കാണ് ചോദിക്കുന്നത്, പുറമേ അല്ല. നമ്മൾ 100 ചോദ്യം പുറമേ ചോദിച്ച് അതിൽ നിന്ന് കിട്ടുന്ന സമാധാനങ്ങളെല്ലാം കൂട്ടിവെക്കുകയെന്നിരിക്കട്ടെ, സ്വരുകൂട്ടി വെക്കുകയാണ്. ആ ഫലം ചെയ്യും, ഉള്ളിലേക്ക് ഒരു ചോദ്യം ചോദിച്ചാൽ കിട്ടുന്ന ഒരു സമാധാനം. പുറമേക്ക് ചോദ്യം ചോദിക്കുന്നത് മനസ്സിന്റെ വിക്ഷേപമാണ്, അതിന് വലിയ കാര്യമൊന്നും. ആനയെ കൊണ്ടു നടക്കുന്നവൻ്റെ അടുത്ത് ഏത് ദരിദ്രനും ചോദിക്കും ആനയ്ക്ക് എന്ത് വിലയാവും. ചിലവുള്ള ചോദ്യം എന്താ? അതുപോലെയാണ് ഇതിനെക്കുറിച്ച് നമ്മൾ പുറമേ ചോദ്യം ചോദിക്കുന്നത്, വെറുതെ ഇങ്ങനെ മനസ്സിന്റെ വിക്ഷേപം. എന്നുവെച്ചാൽ നിങ്ങളതിന്റെ വാച്യാർത്ഥത്തെ എടുക്കരുത്, ചോദ്യം ചോദിക്കരുത് എന്നുള്ള അർത്ഥത്തിലുള്ള ഞാൻ പറയും. ചോദ്യം ചോദിക്കാം, ഇവിടെ എന്താണ് ഗുരുവിനോട് ചോദിക്കുകയാണ്. പക്ഷെ ചോദ്യം ബാഹ്യമല്ല, ചോദ്യം ആന്തരികമാണ്. ആന്തരികമായി ചോദ്യം ചോദിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിന്റെ വിക്ഷേപമല്ല, മറിച്ച് മനസ്സിലൂടെ അന്തർമുഖമാകുകയാണ്, ധ്യാന മനന രൂപത്തിലാകുകയാണ്. തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞു, നമ്മൾ ഉപനിഷത്ത് പഠിക്കുകയല്ല, നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഇത് ക്ലാസ്സിൽ പഠിക്കുകയല്ല, ക്ലാസ്സിൽ പഠിക്കുക നമ്മുടെ മനസ്സ് വിക്ഷിപ്തമാകുകയാണ്. ഇത് ശ്രവണമാണ്, മനനമാണ് എന്ന് പറയുമ്പോൾ അത് മനസ്സവിടെ അന്തർമുഖമാകുകയാണ്. മനസ്സ് പിന്നിലേക്ക് തിരികെയാണ്, മുന്നോട്ട് പോവുകയല്ല. മുന്നോട്ട് പോയാൽ അത് പ്രപഞ്ചത്തിലെത്തി നിൽക്കും. മനസ്സിൽ എത്ര വിപുലമായി സഞ്ചരിച്ചാലും ശരി, അത് സൂക്ഷ്മമായിട്ടായിരിക്കും. സാധാരണ ബുദ്ധികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത് പഠിച്ചിട്ട് എന്ത് കിട്ടാൻ? എന്തുകൊണ്ടങ്ങനെ ചോദിക്കുന്നത്? ആ ചോദ്യം ശരിയാണ്, കാരണം അവന് പഠനത്തെക്കുറിച്ച് മാത്രമേ അറിയാവൂ. മനനത്തെക്കുറിച്ചും ശ്രവണത്തെക്കുറിച്ചും അവൻ അറിയില്ല, അവൻ കേട്ടിട്ടില്ല. അവനെ കുട്ടിക്കാലം മുതലേ പഠിപ്പിക്കുകയാണ്, പ്ലേ സ്കൂള്, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ UKG ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. ഈ തിരുമണ്ഡലം മണ്ടന്മാർ പഠിപ്പിക്കുകയാണ്, മണ്ടന്മാരെ പഠിപ്പിക്കുന്നു. അപ്പൊ അവന് പഠനത്തെക്കുറിച്ചേ അറിയാവൂ, ശ്രവണത്തെക്കുറിച്ചും മനനത്തെക്കുറിച്ചും അറിയത്തില്ല. അപ്പൊ അവൻ സത്സംഗം ശ്രവിച്ചാലും ഉപനിഷത്ത് ശ്രവിച്ചാലും ഗീത ശ്രവിച്ചാലും ഒക്കെ അവന് തോന്നുന്നത് എന്താണ്? പഠനമായിട്ടാ തോന്നുന്നു, പഠിക്കുന്നതായിട്ടാ തോന്നുന്നു. ശ്രവണവും മനനവുമായിട്ട് അവന് അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ, അങ്ങനെ ഒന്നും അനുഭവപ്പെട്ടിട്ടില്ലല്ലോ. അതുവരെ അവന്റെ മനസ്സ് വിക്ഷിപ്തമായിരുന്നു ജീവിതകാലം മുഴുവൻ. അവൻ ഗീതയോ ഉപനിഷത്തോ ഒക്കെ എടുത്ത് വായിച്ചാലോ കേട്ടാലോ ഒക്കെ അവന്റെ മനസ്സ് കൂടുതൽ വിക്ഷിപ്തമാകും, അവന് ഇതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് മണ്ടൻ സ്വന്തം അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്, ഇതൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം? അവനെ സംബന്ധിച്ച് ഒന്ന് ചെയ്തിട്ടും കാര്യമില്ല. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും, അതുകൊണ്ടും വിശേഷിച്ച് പ്രയോജനമൊന്നുമില്ല. നിങ്ങളാരും ധരിച്ചിരോ ഇത്, നിങ്ങളെ ഞാൻ മണ്ടന്മാരെന്ന് വിളിച്ചത്, പലരും അങ്ങനെ വ്യാഖ്യാനിച്ചു കളയും. അങ്ങനെയല്ല ഞാൻ പറയുന്നു, നിങ്ങളെ മണ്ടന്മാരെന്ന് വിളിക്കണമെങ്കിൽ ഞാൻ അതി ബുദ്ധിമാനാകണം, ഞാൻ നിങ്ങളെക്കാളും വലിയ മണ്ടനാണ്. പിന്നെ എനിക്ക് അങ്ങനെ ആരും മണ്ടനെന്ന് വിളിക്കാൻ പറ്റത്തില്ല. അതല്ല ഉദ്ദേശിക്കുന്നത്. മനസ്സിനെ വിക്ഷിപ്തമാക്കുന്നതല്ല, മനസ്സിനെ അന്തർമുഖമാക്കുന്നതാണുണ്ട്. അന്തർമുഖമായവനാണ് ഇവിടെ പറയുന്നത് യോഗ്യൻ, യോഗ്യായ ആഹ. ആ ശ്രവണ മനനങ്ങളിലൂടെയാണ് ആ യോഗ്യത നേടുന്നത്. ചോദിക്കും, പഠിച്ചിട്ട് എന്താ പ്രയോജനം? ഒരു പ്രയോജനമില്ല. ഇതുവരെ പഠിച്ചതുകൊണ്ടും പ്രയോജനമില്ല, ഇനി പഠിച്ചാലും പ്രയോജനം. പക്ഷെ ശ്രവണ മനനങ്ങൾക്ക് പ്രയോജനമുണ്ട്. എന്താ? ഇത്രയും കാലം ശ്രവിച്ചു, മനനം ചെയ്തു, എനിക്ക് പക്ഷെ മോക്ഷം കിട്ടിയില്ലല്ലോ. അങ്ങനെ മോക്ഷത്തെ ആദ്യം ഗ്യാരണ്ടി ചെയ്തുകൊണ്ടല്ല ഇവിടെ ശ്രവണവും മനനവും ഉപദേശിച്ചിരിക്കുന്നു. ഒന്നും ഗ്യാരണ്ടി ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്താ ഗ്യാരണ്ടി ഉള്ളത്? യോഗ്യത. അതുകൊണ്ടാവും യോഗ്യായ എന്ന് പറയുന്നതാണ്. ഇപ്പൊ ശ്രവണ മനനങ്ങളിലൂടെ യോഗ്യത നേടിയവൻ, യോഗ്യതയുണ്ടാവും. എന്താണ് ആ യോഗ്യത എന്ന് പറയുന്നത്? മനസ്സ് അന്തർമുഖമാണ്. അത് തന്നെ മനസ്സ് അകമുഖമായി തീരുന്നതാണ് യോഗ്യത. ആ യോഗ്യതയുള്ളവൻ ഏവം പൃഷ്ഠപതേ യോഗ്യായ, അവന്റെ ചോദ്യമാണിത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ചോദ്യം ആന്തരികമാണ്, ബാഹ്യമായിട്ടല്ല. ആന്തരികമാണെങ്കിൽ പിന്നെ ഗുരുവിനോട് എന്തിനു ചോദിക്കണം എന്ന് അടുത്ത ചോദ്യം വരും. ഗുരു ആന്തരികം തന്നെ, ഫോട്ടോയിൽ കാണുന്നതല്ല ഗുരു. ഗുരു ആന്തരികം തന്നെ, ഗുരു ആത്മസ്വരൂപമാണ്, സർവാന്തര്യാമിയാണ്. എങ്കിൽ ഗുരു ആന്തരികമാണല്ലോ, എങ്ങനെ ബാഹ്യമാകും? ഗുരുവിനെ അങ്ങനെയല്ലേ കാണാൻ പറ്റും? ഗുരുവിനെ സർവാന്തര്യാമിയായിട്ടല്ലേ അറിയുന്നു. അപ്പൊ പിന്നെ ഗുരു ബാഹ്യമാകുന്നെങ്ങനെ? ബാഹ്യമായിരിക്കുന്നതല്ല എന്താണ്? ലഘു ഗുരുവല്ല, ഗുരുവിന് നേരെ വിപരീതമായിട്ടുള്ളതാണ് ലഘു. ബാഹ്യമായി ഗുരുവിനെ കാണുന്നുണ്ടെങ്കിൽ ഗുരുവിനെ അല്ല കാണുന്നു, ലഘുവിനെ. അവിടെ ഗുരുത്വമല്ല, ലഘുത്വത്തെ ഗുരുവിൽ ആരോപിക്കുകയാണെങ്കിൽ അത് പരമാർത്ഥമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ചോദ്യം ആന്തരികമാണ്. അത് ധ്യാനാത്മകമാണ്, മനനാത്മകമാണ്. അങ്ങനെയുള്ള ചോദ്യം ചോദിച്ച യോഗ്യായ യോഗ്യനോട് ആഹ ഗുരു, അത്ര യോഗ്യത ഉള്ളവനെ അത് പെട്ടെന്നൊരാൾ ചോദിക്കും, ഞാൻ ബാഹ്യമായ ഗുരുവിനെ കാണുന്നു, ആരാധിക്കുന്നു, പൂജിക്കുന്നു, ചോദ്യം ചോദിക്കുന്നു, ഇതൊക്കെ അസംബന്ധമെന്നാണോ പറയുന്നത്? ഒരിക്കലും ഇവിടെ പറയുന്നത് ഒരു യോഗ്യതയെക്കുറിച്ച് പറയുകയാണ്. ഒരുവൻ പ്രാപിക്കേണ്ടതായ ഒരു യോഗ്യതയെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ് ഭാഷ്യകാരൻ. ആ ഒരു യോഗ്യതയിൽ അതുവരെ ബാഹ്യമായി കണ്ട് ആരാധിച്ചിരുന്ന ഗുരു ആന്തരികമായി മാറും. എന്തായാലും ഗുരുവിന്റെ സാക്ഷാത്കാരം ആന്തരികമായി പറ്റും, ബാഹ്യമായി പറ്റും. അത് കഴിയാത്തിടത്തോളം കാലം ബാഹ്യമായ ആരാധനകളെല്ലാം നടന്നുകൊണ്ട്, അതിനാരും എതിരല്ല. മുഖ്യം ഈ യോഗ്യതയാണ്. അങ്ങനെയുള്ള യോഗ്യതയുള്ള ഒരുവനോട് ഗുരു പറയുന്നു, ആന്തരികമായി തന്നെ ഉദ്ദേശിക്കുന്നു, ശർണു ത്വം യത്രിശ്യസി. ഇവിടെ പറയുന്ന കാര്യങ്ങൾ ആന്തരികമായി ചോദിച്ചാലും ആന്തരികമായി മറുപടി പറഞ്ഞാലേ ഗ്രഹിക്കാൻ പുറമേ പറ്റത്തില്ല. എന്തുകൊണ്ട്? ഒരാൾ ഗുരുവിനോട് ചോദിക്കേണ്ടതായിരിക്കുന്ന എന്താണ്? ഗുരു പറയുന്നത് ഇത് വാച്ചാണ്. ചോദിക്കാൻ എളുപ്പമാണ്, മറുപടി പറയാൻ എളുപ്പമാണ്. എന്തുകൊണ്ട്? രണ്ടും ബാഹ്യമാണ്. ചോദ്യം ബാഹ്യമായ വിഷയത്തെക്കുറിച്ചാണ്, മറുപടിയും ബാഹ്യമായ വിഷയത്തെക്കുറിച്ചാണ്. ചോദിച്ചാളിന്റെ സംശയം തോന്നുന്നു, ഉപദേശവും യഥാർത്ഥമായിരുന്നു. പക്ഷെ ഇവിടെ വിഷയം അതല്ലല്ലോ. ഇവിടുത്തെ വിഷയം എന്താണ്? മനസ്സിനും അപ്പുറമുള്ളതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പൊ അത് പറയാൻ പറ്റും, അതിനെ കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇത് വാച്ചാണ്, ഇത് കണ്ണാടിയാണ്, ഇത് പുസ്തകമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അടുത്ത് പറയും വാക്കത്താത്തരമാണ്, മനസ്സത്താത്തരമാണ്. അടുത്ത് പറയും എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ വാക്കുകൊണ്ട് പ്രകാശിപ്പിക്കാൻ കഴിയാത്തതാണ്. അതിനെ വാക്കുകൊണ്ട് ചോദിക്കുകയും വാക്കുകൊണ്ട് പറഞ്ഞു കൊടുക്കാനും ശ്രമിച്ചാൽ നടക്കും. അപ്പൊ ചോദ്യവും ആന്തരികമാണ്, സമാധാനവും ആന്തരികമാണ്. കാരണം വിഷയം ആന്തരികമാണ്, ബാഹ്യമല്ല. ബാഹ്യ വിഷയങ്ങൾ നമുക്ക് ശബ്ദത്തിലൂടെ ചോദിക്കാം, ശബ്ദത്തിലൂടെ മനസ്സിലാക്കാം. ആന്തരികമായ വിഷയത്തെ സംബന്ധിച്ച് അത് സാധ്യമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അത് ആന്തരികമായി അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവിടെ ഉപയോഗിക്കുന്ന വാക്കുകളും വിചിത്രമാണ്. എന്താണ് ശ്രോത്രസ്യ ശ്രോത്രം? അത് അർത്ഥമില്ലാത്ത ഒരു പ്രയോഗമാണ്. ശ്രോത്രത്തിന്റെ ശ്രോത്രം എന്താണ് അർത്ഥമുള്ളത്? അതിന്റെ വാച്യാർത്ഥത്തെ എടുത്ത് അർത്ഥമില്ല. കണ്ണിന്റെ കണ്ണ്, കണ്ണെന്താണെന്ന് നമുക്കറിയാം. ഏതിനെയാണ് കണ്ണെന്ന് വിളിക്കുന്നതെന്ന് അറിയാം. പിന്നെ അതിന്റെ കണ്ണെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ആ കണ്ണെന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? വാച്യാർത്ഥം എടുക്കുകയാണെങ്കിൽ അസംബന്ധമാണ്. നമ്മുടെ ഈ കണ്ണ്, ഇതുകൂടാതെ ഇനി ഒരു കണ്ണൂടെ അതില്ല, അങ്ങനെ ഒന്നില്ല. അതുകൊണ്ട് പ്രഥമദൃഷ്ട്യ സമാധാനം അസംബന്ധമാണ്. എന്നാൽ പരമാർത്ഥത്തിന് എന്താണ്? മന ആദി കരണജാതസ്യ കോ ദേവ സ്വവിഷയം പ്രതി പ്രേരയിത കഥം വാ പ്രേരയതീതി. ഇങ്ങനെ മനസ്സിലാക്കണം. മന ആദി കർണജാതസ്യ, മനസ്സ്, പ്രാണന്മാര്, ഇന്ദ്രിയങ്ങൾ, ഇതെല്ലാം കൂടി ചേർന്ന് പ്രവർത്തിക്കുകയാണ്. അതിനെല്ലാം കോ ദേവ സ്വവിഷയം പ്രതി പ്രേരയിത. ഏതൊരു ദേവനാണ്, ഏതൊരു പ്രകാശസ്വരൂപനാണ് അതാതിന്റെ വിഷയങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നത്? അതെങ്ങനെ പ്രേരിപ്പിക്കുന്നു? ഇക്കാര്യം നീ മനസ്സിലാക്കൂ, ആന്തരികമായി തന്നെ മനസ്സിലാക്കൂ. അതെങ്ങനെ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? ഉള്ളിൽ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? ഉള്ളെന്ന് സാറിന് പറയുന്ന മനസ്സിനെയാണ്. ഉള്ളിന്റെ ഉള്ളിൽ അതങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഉള്ളിന്റെ ഉള്ളെന്ന് പറയുന്ന ഈ ചൈതന്യത്തെയാണ്. അവിടെ ഇതെല്ലാം എങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഇത് നീ മനസ്സിലാക്കൂ, ശൃണു എന്നാണ്. ശ്രോത്രസ്യ ശ്രോത്രം ശൃണോതി അനേനേതി ശ്രോത്ര ശബ്ദസ്യ ശ്രവണം പ്രതി കാരണം ശബ്ദാഭിവ്യഞ്ജകം ശ്രോത്രം ഇന്ദ്രിയം. ശബ്ദസ്യ ശ്രവണം പ്രതി കാരണം ശബ്ദാഭിവ്യഞ്ജകം ശ്രോത്രം ഇന്ദ്രിയം തസ്യ ശ്രോത്രം സയസ്ത്വയാ ദൃഷ്ട ചക്ഷു ശ്രോത്രം കവു ദേവോ ജുനക്തി. അതിനെങ്ങനെ പറയാം? ശ്രോത്രത്തിന്റെ ശ്രോത്രം, ചെവിയുടെ ചെവി, കണ്ണിന്റെ കണ്ണ്, അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. താല്പര്യത്തെ എടുത്താണ് ശ്രോത്രി ശ്രോത്രം ശബ്ദസ്യ ശ്രവണം പ്രതി കാരണം. കരണം ശബ്ദം ശ്രവിക്കുന്നതിന് കരണമായിരിക്കുന്നതാണ് ശ്രോത്രം. അതിനെക്കുറിച്ച് ഈ ചോദിച്ച ശിഷ്യന് നല്ലവണ്ണം അറിയാം. ശബ്ദ അഭിവ്യഞ്ജകം, ശബ്ദത്തെ അഭിവ്യഞ്ജിപ്പിക്കുന്നത്. വാസ്തവത്തിൽ ശ്രോത്രേന്ദ്രിയം എന്ന് പറയുന്നത് കേവലം അഭിവ്യഞ്ജകം മാത്രമാണ് എന്ന് പറയുമ്പോൾ, ഈ ശ്രോത്രേന്ദ്രിയം ഈ ശബ്ദജ്ഞാനത്തെ സംബന്ധിച്ചിടത്തോളം തികച്ചും നിസ്സഹായനാണ്. അതാണ് അഭിവ്യഞ്ജകം എന്ന് പറയുന്നത്. ശബ്ദജ്ഞാനത്തെ അതിന് സൃഷ്ടിക്കാനൊന്നും കഴിയില്ല. ശബ്ദത്തെ ഉണ്ടാക്കുന്നതുമില്ല, ശബ്ദജ്ഞാനത്തെ ഉണ്ടാക്കുന്നതുമില്ല. എന്തുകൊണ്ടാണ് ജ്ഞാനത്തെ സൃഷ്ടിക്കാൻ സാധ്യമല്ല? ഞാൻ സ്വയം പ്രകാശിക്കുന്നതാണ്. എന്നാലും പറയുന്ന എന്താണ്? എനിക്ക് ശബ്ദത്തെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ടായി, രൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ടായി, വെറുതെ പറഞ്ഞു പോവുകയാണ്. വാസ്തവത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല. വിശേഷിച്ച ഒരു ജ്ഞാനവും ഉണ്ടാകുന്നുണ്ട്. എന്നാലും എന്തുകൊണ്ടിങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നു? എന്താണ് ഈ അനുഭവം? എനിക്ക് ഞാൻ ശബ്ദത്തെ അറിയുന്നു, രൂപത്തെ അറിയുന്നു എന്നുള്ള, അതിനാണ് പറയുന്ന അഭിവ്യഞ്ജനം. അതൊരു പ്രകാശിപ്പിക്കലാണ്. പ്രകാശിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ അറിവിന്റെ പ്രകാശനം എങ്ങനെ ഒരു കലത്തിനുള്ളിൽ മെഴുകരി കത്തിച്ചു വെച്ചു, എന്നിട്ട് പ്രകാശം കാണാൻ വേണ്ടി ആ കലത്തെ എടുത്തു മാറ്റി. അതാണ് അഭിവ്യഞ്ജനം. കൃതം എന്ന് പറയുന്നത്, അഭിവ്യഞ്ജകം എന്ന് പറയുന്നത് നമ്മുടെ വ്യത്യാസമാണ്. നിങ്ങളൊരു മെഴുകരി കൊളുത്തുകയാണെങ്കിൽ പറയാം നിങ്ങളവിടെ പ്രകാശത്തെ ഉണ്ടാക്കി എന്ന് പറയാം. പക്ഷേ മെഴുകുതിരി കത്തിയിരുന്ന മെഴുകുതിരിയെ മൂടിയിരുന്ന മറ മാറ്റുകയാണെങ്കിൽ എന്ന് പറയും? പ്രകാശത്തെ അഭിവ്യഞ്ജിപ്പിച്ചു എന്ന് പറയും. രണ്ടും തമ്മിൽ വ്യത്യാസം. അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അറിവിനെ ഉണ്ടാക്കാൻ ഈ ഇന്ദ്രിയങ്ങൾക്കൊന്ന് ശേഷി. എന്തുകൊണ്ട് അറിവൊരിക്കലും കൃതമല്ല, സൃഷ്ടമല്ല, അതെപ്പോഴും വ്യഞ്ജകം. മറ്റ് കർണങ്ങൾ അതിന്റെ വ്യഞ്ജകങ്ങളാണ്. അത് വ്യംഗ്യമാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം. എന്താ ചെയ്യുന്നത്? ഈ മറയെ മാറ്റുന്നത് പോലെ ഒരു മറയെ അത് മാറ്റുന്നു. തുച്ഛമായിരിക്കുന്ന ഒരു മറയാണ് ഈ അറിവിനെ മൂടിയിരിക്കുന്നത്, അതിനെ മാറ്റുന്നു. അവിടെ അറിവ് പ്രകാശിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ശബ്ദ അഭിവ്യഞ്ജകമാണ് ശ്രോത്രേന്ദ്രിയം. ആ ഒരു അറിവിന് തടസ്സമായി നിന്ന എന്തോ ഒന്നിനെ അത് മാറ്റി. അതുകൊണ്ടാണ് പറയുന്ന അറിവ് പുറമേ നിന്നല്ല വരുന്നത്, അറിവ് ഉള്ളിൽ നിന്നാണ് വരുന്നതെന്ന് പറയും. നമ്മുടെ അനുഭവം അങ്ങനെയാണ്, അറിവ് ഉള്ളിലുണ്ടായെന്നാണ്. പാത്രത്തിലോ മേശയിലോ അറിവുണ്ടായെന്ന് ആർക്കും അനുഭവമില്ല. അറിവ് എന്നിലുണ്ടായെന്നാണ്. അറിവ് എന്നിലാണ് ഉണ്ടാകുന്നതെങ്കിൽ ബാഹ്യമായി പ്രവർത്തിക്കുന്ന ഇന്ദ്രിയങ്ങളുടെ ആവശ്യം തോന്നുന്നുണ്ട്. അതെന്നിലല്ലേ ഉണ്ടായത്? വെച്ചു എന്റെ ഉള്ളിലല്ലേ അറിവുണ്ടായത്? വസ്തുക്കൾ പുറമേ ആയിക്കൊള്ളട്ടെ, അറിവ് ഉള്ളിലാണ് ഉണ്ടായത്. വസ്തുക്കൾ ഇരിക്കുന്നിടത്ത് അറിവുണ്ടാകുന്നു. പുസ്തകത്തിൽ പുസ്തകത്തെക്കുറിച്ചുള്ള അറിവ്, മേശയെക്കുറിച്ചുള്ള അറിവ്, അങ്ങനെയൊന്നും സംഭവിക്കുന്നു. ഉള്ളിലാണ് അറിവുണ്ടാകുന്നത്. സർവറിവും അവിടെ തന്നെ ഉണ്ടാകുന്നു. അവിടെ എന്ത് സംഭവിക്കുന്നു? അതിന് പ്രകാശിക്കുന്നതിന് എന്തോ ഒരു തടസ്സം ഉണ്ടായിരുന്നു, ആ തടസ്സത്തെ മാറ്റി അത്രയോ. സർവ അറിവും അങ്ങനെയാണ് സംഭവിക്കുന്നു, തടസ്സത്തെ മാറ്റുന്നു. ഭൗതികമോ ആത്മീയമോ ആയിട്ട് നമ്മൾ ആർജിക്കുന്ന സർവ അറിവുകളും അങ്ങനെയാണ് സംഭവിക്കുന്നത്. അത് മാറ്റുന്നതിന് ഇവയ്ക്കെല്ലാം ഒരു പങ്കുണ്ട്, ഇന്ദ്രിയങ്ങൾ മനസ്സിന്. അതുകൊണ്ട് ഇതിനെല്ലാം എന്താ പറയുന്നത്, ഇത് അഭിവ്യഞ്ജകമാണ്. അവിടെ സംഭവിക്കുന്നത് അറിവിന്റെ സൃഷ്ടിയല്ല, മറിച്ച് അറിവിന്റെ അഭിവ്യക്തിയാണ്. വളരെ കരുതലോടെയാണ് ഭാഷകാരൻ ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നിരിക്കും. ഇതൊക്കെ ഭാവിയിൽ വായിക്കുന്നത് വിവരമുള്ളവരായിരിക്കും, അങ്ങനെയായി പ്രയോഗിച്ചു. നമ്മൾ പറയുന്നു ഇത് ഓരോ കർണത്തിനോട് യോജിപ്പിക്കണം. ഓരോ കർണങ്ങളും ശബ്ദ അഭിവ്യഞ്ജകമാണ്. ശബ്ദത്തിന് ശ്രോത്രം ശ്രോത്രേന്ദ്രിയമാണ് പറയുന്നു. അതിന്റെ ശ്രോത്രം ശബ്ദത്തെ കേൾക്കുന്നതല്ല, ചെവിയെ കേൾക്കുന്നത്. ശബ്ദത്തെ കേൾക്കുന്ന നമ്മൾ ചെവി എന്ന് പറയും, അതിനെയും കേൾക്കുന്നു. യസ്ത്വയ പൃഷ്ഠ, അതിനെക്കുറിച്ചാണ് നീ ചോദിച്ചത്. അത് ശബ്ദത്തെ കേൾക്കുന്നതിന് ശ്രോത്രമെന്ന് പേര് വന്നു. അതുകൊണ്ട് അതിനെ കേൾക്കുന്നതിനും ആ പേര് തന്നെ കൊടുത്തു, ശ്രോത്രം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേരിട്ട് കൊടുത്തത്. ശബ്ദത്തിനും സാക്ഷിയായിരിക്കുന്നത്, ശബ്ദത്തെ ഗ്രഹിക്കുന്ന ശ്രോത്രേന്ദ്രിയത്തിനും സാക്ഷിയായിരിക്കുന്നത്, അങ്ങനെ ഒന്നുണ്ട് എന്നാണ്. അപ്പോൾ വാസ്തവത്തിൽ ശബ്ദമല്ല, ശ്രവണേന്ദ്രിയമല്ല ശബ്ദത്തെ പ്രകടമാക്കുന്നത്, അതിന്റെ പിന്നിലുള്ള ആ ചൈതന്യമാണ്. അതിനാണ് ഇവിടെ ശ്രോത്രം എന്ന് പറയുന്നത്. അതുപോലെ ഓരോ ഇന്ദ്രിയങ്ങളെ സംബന്ധിച്ചും സമാധാനം പറയുന്ന എന്താണ്, നീ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ കർണങ്ങളല്ല, മറിച്ച് ഇതിനെല്ലാം സാക്ഷിയായിരിക്കുന്ന ചൈതന്യമാണ്, ഇതിനെല്ലാം പ്രകാശിപ്പിക്കുന്ന ചൈതന്യമാണ്, അതാണ് പരമാർത്ഥം, അത് കൂടസ്ഥമാണ്, നിത്യമാണ്, അതാണ് സർവത്തെയും പ്രവർത്തിപ്പിക്കുന്നത്, അതിന്റെ സാന്നിധ്യത്തിലാണ് സർവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതൊന്നും സ്വതേ പ്രവർത്തിക്കുന്നവയല്ല എന്ന് പറഞ്ഞവനെ സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിൽ നിന്നും കാരണത്തിലേക്ക്, പരമകാരണത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി ഗുരു ശ്രമിക്കുന്നതാണ് ഈ മറുപടി. ശ്രോത്രസ്യ ശ്രോത്രം മനസ്സോ മനോയത് വാചോഹ വാചം സഹു പ്രാണസ്യ പ്രാണ ചക്ഷുഷ ചക്ഷു അതിമുച്യ ധീരാഹ പ്രേത്യ അസ്മാത് ലോകാത് അമൃതാ ഭവന്തി.